നിങ്ങൾ കേൾക്കുന്നത് SBS മലയാളം.
പാലസ്തീൻ രാഷ്ട്രത്തെ അംഗീകരിക്കാനുള്ള ഓസ്ട്രേലിയൻ സർക്കാരിന്റെ തീരുമാനവും പലിശ നിരക്കിലെ കുറവുമായിരുന്നു പോയ വാരത്തിലെ പ്രധാനപ്പെട്ട വാർത്തകൾ. തൊഴിലില്ലായ്മ നിരക്കിലുണ്ടായ നേരിയ കുറവും വാർത്തകളിൽ ഇടം പിടിച്ചു. പോയ വാരത്തിലെ പ്രധാനപ്പെട്ട വാർത്തകളുടെ വിശദാംശങ്ങളിലേക്ക് നമ്മൾ പോവുകയാണ്. പ്രിയ ശ്രോതാക്കളെ, ഓസ്ട്രേലിയയിലെ ദേശീയ മാധ്യമമായ SBS മലയാളത്തിൽ ഓസ്ട്രേലിയ പോയവാരവുമായി ഞാൻ ജോജോ ജോസഫ്. ഓസ്ട്രേലിയയിൽ നിലവിലുള്ള വർക്കിംഗ് വിത്ത് ചിൽഡ്രൻ ചെക്ക് നിയമങ്ങൾ നിരാശാജനകമാണെന്ന് പ്രധാനമന്ത്രി ആന്റണി അൽബനീസി. ഈ വിഷയവുമായി ബന്ധപ്പെട്ട് ഫെഡറൽ സർക്കാർ പുതിയ നിയമനിർമ്മാണങ്ങൾക്കൊരുങ്ങുകയാണ്. ഈ വിഷയത്തിൽ സംസ്ഥാന ടെറിട്ടറി പ്രദേശങ്ങളിലെ അറ്റോർണി ജനറൽമാരുമായി ഫെഡറൽ സർക്കാർ ചർച്ചകൾ നടത്തും. ചൈൽഡ് കെയർ കേന്ദ്രങ്ങളിൽ വർദ്ധിച്ചുവരുന്ന പീഡന കേസുകളുടെ പശ്ചാത്തലത്തിലാണ് പുതിയ നിയമനിർമ്മാണത്തിന് ഫെഡറൽ സർക്കാർ നീക്കം നടത്തുന്നത്. 2017 റോയൽ കമ്മീഷൻ ഇത് സംബന്ധിച്ച പരിഷ്കരണങ്ങൾ ശുപാർശ ചെയ്തിരുന്നുവെങ്കിലും അത് നടപ്പിലായിരുന്നില്ല. ഫെഡറൽ സർക്കാരിന്റെ പുതിയ നീക്കത്തെ വിക്ടോറിയൻ പ്രീമിയർ ജസീന്ത അലൻ സ്വാഗതം ചെയ്തു.
I welcome the announcements today by the federal government that they're finally going to move on introducing a national working with children's check regime. This is long overdue. It is welcome. It is long overdue because we know that we have with the workforce that moves between jurisdictions, we need to be able to track not just that movement but track any issues that the systems in strengthening the systems not just at a state level but at a national level as well and have that national coordination.
ഓസ്ട്രേലിയയിലെ ഏറ്റവും വലിയ റീട്ടെയിൽ മോഷണ സംഘങ്ങളിൽ ഒന്നിനെ വിക്ടോറിയൻ പോലീസ് പിടികൂടി. കഴിഞ്ഞ 5 മാസത്തിനിടെ മെൽബണിലെ വിവിധ സൂപ്പർ മാർക്കറ്റുകളിൽ നിന്നായി $10 മില്യൺ വില വരുന്ന ഉൽപ്പന്നങ്ങൾ ഇവർ മോഷ്ടിച്ചതായി പോലീസ് ആരോപിക്കുന്നു. ബേബി ഫോർമുലകൾ, മരുന്നുകൾ, സ്കിൻ കെയർ പ്രൊഡക്റ്റുകൾ, ഇലക്ട്രിക് ടൂത്ത് ബ്രഷുകൾ, മറ്റ് ഉൽപ്പന്നങ്ങൾ എന്നിവയാണ് ഈ സംഘം പ്രധാനമായി മോഷ്ടിച്ചിരുന്നത്. ഓപ്പറേഷൻ സൂപ്പർനോവ എന്നു പേരിട്ട് നടത്തിയ പരിശോധനയിലാണ് 19 പേരെ അറസ്റ്റ് ചെയ്തത്. താൽക്കാലിക വിസകളിലോ സ്റ്റുഡന്റ് അല്ലെങ്കിൽ ബ്രിഡ്ജിംഗ് വിസകളിലോ ഉള്ള ഇന്ത്യൻ പൌരന്മാരാണ് ഈ സംഘത്തിൽ കൂടുതലായി ഉള്ളതെന്ന് വിക്ടോറിയൻ പോലീസ് പറയുന്നു. സമീപ വർഷങ്ങളിൽ നടത്തിയ ഏറ്റവും വലിയ ഓപ്പറേഷനായാണ് പോലീസ് ഇതിനെ വിശേഷിപ്പിക്കുന്നത്. വിക്ടോറിയയിലെ റീറ്റെയിൽ മോഷണത്തിന്റെ കണക്ക് കഴിഞ്ഞ വർഷം 38% ഉയർന്നിരുന്നു. 41,000 കുറ്റകൃത്യങ്ങളാണ് റിപ്പോർട്ട് ചെയ്യപ്പെട്ടത്. മോഷണം നടത്തുന്നവർ റിസീവർമാർ എന്ന് വിളിക്കപ്പെടുന്നവർക്ക് ഉൽപ്പന്നങ്ങൾ കൈമാറി അവർ പിന്നീട് ആ ഉൽപ്പന്നങ്ങൾ ലാഭത്തിന് വിൽക്കുകയാണ് ചെയ്യുന്നതെന്ന് പോലീസ് പറഞ്ഞു. അറസ്റ്റിലായവരിൽ 20 വയസ്സ് മാത്രം പ്രായമുള്ള 3 ചെറുപ്പക്കാരും ഉൾപ്പെടുന്നു. ഇവർ മാത്രം $1,00,000 വില വരുന്ന ഉൽപ്പന്നങ്ങൾ മോഷ്ടിച്ചതായി പോലീസ് പറയുന്നു. നിരവധി മോഷണക്കുറ്റങ്ങൾ ഇവർക്കെതിരെ ചുമത്തിയിട്ടുണ്ട്. ഇവരെ വരും ദിവസങ്ങളിൽ കോടതിയിൽ ഹാജരാക്കും. ഓസ്ട്രേലിയയിൽ മയക്കുമരുന്നുകളോടുള്ള ആസക്തി വർദ്ധിച്ചുവെന്ന് റിപ്പോർട്ട്. ഓസ്ട്രേലിയൻ ക്രിമിനൽ ഇന്റലിജൻസ് കമ്മീഷനാണ് വിവിധ സർവകലാശാലകളുമായി ചേർന്ന് ഇത്തരത്തിലൊരു പഠനം നടത്തിയത്. 2024 ഓഗസ്റ്റ് വരെയുള്ള ഒരു വർഷത്തിൽ മെത്തിലാംഫെറ്റമിൻ, കൊക്കൈൻ, ഹെറോയിൻ എന്നിവയുടെ ഉപയോഗം റെക്കോർഡിലെത്തിയെന്ന് പഠനങ്ങൾ സൂചിപ്പിക്കുന്നു. MDMA ഉപയോഗത്തിലും ഗണ്യമായ വർധനവ് രേഖപ്പെടുത്തി. ഇക്കാലയളവിൽ രാജ്യത്തെ മൊത്തം മയക്കുമരുന്നുകളുടെ ഉപയോഗം 22 ടണ്ണിലധികമായിരുന്നു. ഇതിന്റെ വിപണി വില ഏകദേശം $11.5 ബില്യൺ കണക്കാക്കിയിരിക്കുന്നത്. ഓസ്ട്രേലിയയിലെ തൊഴിലില്ലായ്മ നിരക്കിൽ നേരിയ പുരോഗതി രേഖപ്പെടുത്തി. ജൂലൈയിലെ തൊഴിലില്ലായ്മ നിരക്ക് 4.2% കുറഞ്ഞുവെന്ന് ബ്യൂറോ ഓഫ് സ്റ്റാറ്റിസ്റ്റിക്സിന്റെ കണക്കുകൾ വ്യക്തമാക്കുന്നു. ജൂണിൽ ഇത് 4.3%. 25,000 പൂർണ്ണസമയ ജോലികളാണ് കഴിഞ്ഞ മാസം കൂട്ടിച്ചേർക്കപ്പെട്ടത്. ഇതിൽ കൂടുതൽ ജോലികളും നേടിയത് വനിതകളാണ്. തൊഴിലില്ലായ്മ കുറയുന്നത് സമ്പദ്വ്യവസ്ഥയുടെ ഉണർവായാണ് വിദഗ്ധർ ചൂണ്ടിക്കാട്ടുന്നത്. സൗത്ത് ഓസ്ട്രേലിയയിലെ വിഷപ്പായലുകളുടെ വളർച്ച പാരിസ്ഥിതിക ദുരന്തമായി മാറിയെന്ന് പ്രീമിയർ പീറ്റർ മെലിനസ്കസ് പറഞ്ഞു. വരാൻ പോകുന്ന വസന്തകാലത്തും വേനൽക്കാലത്തും വിഷപ്പായലുകൾ നിലനിൽക്കാനുള്ള സാധ്യതകൾ കൂടുതലാണെന്ന് അദ്ദേഹം വ്യക്തമാക്കി. ആൽഗകളുടെ വളർച്ച നിരീക്ഷിക്കപ്പെടുന്ന 17 സ്ഥലങ്ങളിൽ 7 അവയുടെ സാന്നിധ്യം വർദ്ധിച്ചതായും 5 കുറഞ്ഞതായും അവശേഷിക്കുന്ന 5 പഴയ അവസ്ഥയിൽ തന്നെ തുടരുന്നതായും പ്രീമിയർ ചൂണ്ടിക്കാട്ടി. പ്രദേശത്തെ സ്ഥിതിഗതികൾ മനസ്സിലാക്കാൻ ഫെഡറൽ പരിസ്ഥിതി മന്ത്രിയും പ്രതിപക്ഷ നേതാവും അടക്കമുള്ള വിവിധ നേതാക്കൾ സ്ഥലങ്ങൾ സന്ദർശിച്ചിരുന്നു. ഓസ്ട്രേലിയയിലെ പ്രവൃത്തി ദിനങ്ങൾ 4 കുറയ്ക്കണമെന്ന് വിവിധ യൂണിയനുകൾ ആവശ്യപ്പെട്ടു. പ്രവൃത്തി ദിനങ്ങൾ കുറയ്ക്കുന്നതിനുള്ള ആവശ്യം അടുത്തയാഴ്ച നടക്കുന്ന സാമ്പത്തിക ഉച്ചകോടിയിൽ ഉന്നയിക്കുമെന്ന് യൂണിയനുകൾ വ്യക്തമാക്കിയിട്ടുണ്ട്. ഉൽപാദനക്ഷമത വർദ്ധിപ്പിക്കുന്നതിനും ജീവിത നിലവാരം ഉയർത്തുന്നതിനും ജോലി സമയം കുറയ്ക്കുന്നത് പ്രധാനമാണെന്ന് യൂണിയനുകൾ ചൂണ്ടിക്കാട്ടി. അതേസമയം യൂണിയനുകളുടെ ആവശ്യത്തെ ബിസിനസ് ഗ്രൂപ്പുകൾ തള്ളിയിട്ടുണ്ട്. പ്രവൃത്തി ദിവസങ്ങൾ കുറയ്ക്കുന്നത് ഉൽപാദനക്ഷമതയെ സാരമായി ബാധിക്കുമെന്ന് ബിസിനസ് ഗ്രൂപ്പുകൾ ചൂണ്ടിക്കാട്ടി. നിലവിലെ സാഹചര്യത്തിൽ ഈ ആശയത്തിന് പ്രസക്തിയില്ലെന്ന് ഓസ്ട്രേലിയൻ ചേംബർ ഓഫ് കൊമേഴ്സ് ആൻഡ് ഇൻഡസ്ട്രി സിഇഒ ആൻഡ്രൂ മെക്കല്ലർ പറഞ്ഞു.
From a business point of view, we think that they want to have their cake and eat it too. I mean, clearly, you've got to have the productivity first.
പാലസ്തീൻ രാഷ്ട്രത്തെ അംഗീകരിക്കാനുള്ള ഓസ്ട്രേലിയൻ നിലപാട് ഹമാസിനെ കൂടുതൽ ശക്തമാകാൻ സഹായിക്കുമെന്ന് പ്രതിപക്ഷ വിമർശനം. പാലസ്തീൻ രാഷ്ട്രത്തെ അംഗീകരിക്കാനുള്ള ഓസ്ട്രേലിയയുടെ പ്രഖ്യാപനം ഹമാസിന്റെ സ്ഥാപക നേതാക്കളിലൊരാൾ പ്രശംസിച്ചതിനു പിന്നാലെയാണ് പ്രതിപക്ഷത്തിന്റെ ഈ വിമർശനം. ഹമാസ് സ്ഥാപകരിൽ ഒരാളായ ഷെയ്ഖ് ഹസൻ യൂസഫാണ് സിഡ്നി മോർണിംഗ് ഹെറാൾഡിനോട് ഓസ്ട്രേലിയൻ നടപടിയെ പ്രശംസിച്ച് സംസാരിച്ചത്. പാലസ്തീൻ രാഷ്ട്രത്തെ അംഗീകരിക്കുന്നത് ഹമാസിന് പ്രോത്സാഹനജനകമാകുമെന്ന് അമേരിക്കയും ഇസ്രായേലും നേരത്തെ വ്യക്തമാക്കിയിരുന്നു. ഈ നിലപാടിനോട് യോജിക്കുകയാണെന്ന് പ്രതിപക്ഷ വിദേശകാര്യ വക്താവ് മെക്കലിയ കാഷ് പറഞ്ഞു. അതേസമയം ഹമാസിനെ ഒഴിവാക്കി മാത്രമേ മുന്നോട്ടു പോകൂ എന്ന വ്യവസ്ഥയോടെയാണ് ഓസ്ട്രേലിയ പലസ്തീൻ രാഷ്ട്രത്തെ അംഗീകരിച്ചിരിക്കുന്നത് എന്ന് പ്രധാനമന്ത്രി ആന്റണി അൽബനീസി ചൂണ്ടിക്കാട്ടി.
Yesterday as someone who's been in prison in Israel since October 2023 and has no means of communication. What that should be is a warning to the media of being very careful about the fact that Hamas will engage in propaganda.
അപ്പോൾ ഇതൊക്കെയായിരുന്നു പോയ വാരത്തിലെ പ്രധാനപ്പെട്ട വാർത്തകൾ. മറ്റ് ഓസ്ട്രേലിയൻ വാർത്തകളെല്ലാം മലയാളത്തിൽ നിങ്ങൾക്ക് എപ്പോൾ വേണമെങ്കിലും SBS മലയാളത്തിന്റെ വെബ്സൈറ്റിൽ നിന്ന് കേൾക്കാവുന്നതാണ്. ഇതിനായി sbs.com.au/malayalam എന്ന വെബ്സൈറ്റ് സന്ദർശിക്കുകയോ SBSന്റെ ഓഡിയോ ആപ്പ് ഡൗൺലോഡ് ചെയ്യുകയോ ചെയ്യുക. അല്ലെങ്കിൽ ഫേസ്ബുക്കിൽ നിന്നും നിങ്ങൾക്ക് SBS മലയാളത്തെ പിന്തുടരാവുന്നതാണ്. അപ്പോൾ ഓസ്ട്രേലിയയിലെ ദേശീയ മാധ്യമമായ SBS മലയാളത്തിൽ ഓസ്ട്രേലിയ പോയ വാരം അവതരിപ്പിച്ചത് ജോജോ ജോസഫ്.
ഇതുപോലുള്ള കൂടുതൽ പരിപാടികൾ കേൾക്കണമെന്നുണ്ടോ? ആപ്പിൾ പോഡ്കാസ്റ്റിലും ഗൂഗിൾ പോഡ്കാസ്റ്റിലും സ്പോട്ടിഫൈയിലും കേൾക്കാം. അല്ലെങ്കിൽ നിങ്ങൾ പോഡ്കാസ്റ്റ് കേൾക്കുന്ന മറ്റെവിടെയും.